യെരുശലേം ലോകത്തിന്റെ നാഴികമണി എന്ന സണ്ണി തോമസിന്റെ ബൈബിൾ പ്രഭാഷണം.
വിശുദ്ധ ബൈബിളിൽ മീഖായുടെ പ്രവചനം 4:2-7 വാക്യങ്ങൾ. സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. യഹോവ സിയോൻ പർവ്വതത്തിൽ ഇന്നു മുതൽ എന്നേക്കും അവർക്ക് രാജാവായിരിക്കുകയും ചെയ്യും. യെരുശലേമിനെ ലോകത്തിന്റെ നാഴികമണിയായി കണക്കാക്കാവുന്നതാണ്. ലോക മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പുരാതന നഗരത്തെ കേന്ദ്രീകരിച്ചാണ് എക്കാലത്തും ലോകരാഷ്ട്രീയം സജീവമായിട്ടുള്ളത്. യെരുശലേമുമായി ബന്ധപ്പെട്ടിട്ടുള്ള നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് ലോകത്തിന്റെ ഭാവി എന്താകുമെന്ന് കണ്ടെത്താനാകും. അതോടൊപ്പം സ്വന്ത ആത്മീക ജീവിതത്തിന്റെ ഭാവിയും സുഭദ്രമാണോ എന്ന് ചിന്തിക്കുവാൻ ഒരവസരമാകും. ഈ വസ്തുതകളെ ഉറപ്പിക്കുന്നതാണ് ഇന്നുവരെയും ലോകത്തിന്റെ സ്ഥിതി. ഒരു ഘടികാരം കഴിഞ്ഞുപോയ സമയത്തെയും അവശേഷിക്കുന്ന സമയത്തെയും വിളിച്ചറിയിക്കുന്നത് പോലെയാണ് യെരുശലേം ലോകത്തിൽ. യെരുശലേമിനെ കുറിച്ചുള്ള 4 കുറിപ്പുകൾ ഇവിടെ ഹ്രസ്വമായി അവതരിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1, യെരുശലേമിന്റെയും യെരുശലേം ദേവാലയത്തിന്റെയും പൂർവചരിത്രം. 2, ക്രിസ്തുവിന്റെ കാലത്തെ യെരുശലേം. 3, യെരുശലേമിന്റെയും യഹൂദ ജനതയുടെയും പിൽക്കാല സ്ഥിതി. 4, യെരുശലേമിന്റെ ഭാവിയും പുതിയ യെരുശലേമും. 1, യെരുശലേമിന്റെ പൂർവചരിത്രം. പുരാതന കാലത്തു നിന്ന് തന്നെ രേഖകൾ കണ്ടെത്താവുന്ന നഗരമാണ് യെരുശലേം. മെഡിറ്ററേനിയൻ നിന്നും 50 കിലോമീറ്റർ ഉള്ളിലേക്ക് യഹൂദ മലനിരകളുടെ ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം. സമാധാനത്തിന്റെ അടിസ്ഥാനമെന്നർത്ഥം പലപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന യഹൂദന് യെരുശലേം ഒരിക്കലും സമാധാനത്തിന്റെ നഗരമായിരുന്നിട്ടില്ല. യെരുശലേം എന്നും ഒരു യുദ്ധലക്ഷ്യമായിരുന്നു. എന്നാൽ യെരുശലേമിന്റെ അധിപനായ യേശു ക്രിസ്തു ഒടുവിൽ വീണ്ടും വരുമെന്ന് ബൈബിൾ പറയുന്നു. അന്ന് അത് സമാധാനത്തിന്റെ നഗരം എന്ന അർത്ഥപൂർത്തി കൈവരിക്കും. അത് തിരിച്ചറിയുന്നവരും അതിൽ പങ്കാളികളാകുന്നവരും ഭാഗ്യവാന്മാർ. ബൈബിളിൽ യെശയ്യാ പ്രവചനം 52:1 യെരുശലേമിനെ വിശുദ്ധ നഗരം എന്ന് വിളിച്ചിരിക്കുന്നു. ഇന്നും ആ വിശേഷണം നിലനിൽക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കളുടെ കനാൻ ദേശ പ്രവേശനത്തിനു ശേഷം യെരുശലേമിൽ പണിയപ്പെടുന്ന ദൈവാലയം സ്വർഗം ഭൂമിയുമായി ബന്ധപ്പെടുന്നതിന്റെ നിഴലായതിനാലാകാം ആ വിശേഷണം കൈവന്നത്. ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 14 ശാലേം രാജാവായ മൽക്കിസദേക്ക് എന്ന് കാണുന്നത് യെരുശലേം രാജാവായിട്ടാണ് കരുതപ്പെടുന്നത്. ഏതാണ്ട് BC 2000 ആ കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുക്കുന്നതും അദ്ദേഹത്തെ കൽദേയരുടെ നാട്ടിൽ അഥവാ ഇന്നത്തെ ഇറാഖിൽ നിന്നും പുറപ്പെടുവിച്ച് യെരുശലേം സ്ഥിതി ചെയ്യുന്ന കനാൻ ദേശത്തേക്ക് കൊണ്ടുവരുന്നത്. യെരുശലേമിൽ നിന്നും കുറച്ചകലെയുള്ള ഹെബ്രോനിൽ താമസമാക്കിയ അബ്രഹാം ദൈവത്തോടുള്ള അനുസരണത്തിൽ തന്റെ മകനായ ഇസാക്കിനെ യാഗം കഴിക്കുവാൻ ഒരുമ്പെട്ടു കൊണ്ടുവന്ന മോറിയമല പിന്നീട് യെരുശലേം ദൈവാലയം പണിയപ്പെടുവാനുള്ള സ്ഥാനമായിരുന്നുവെന്നത് നിരവധി ആത്മീക സത്യങ്ങളുടെ നിഴലായിരിക്കുന്നു. അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ മകനായ യാക്കോബിന്റെ 12 ആൺമക്കളിലൂടെയാണ് ഇസ്രായേൽ ഗോത്രങ്ങൾ ഉത്ഭവിച്ചതും ഇസ്രായേൽ ജാതിയുടെ ആവിർഭാവവും. ഒരു പ്രത്യേക സാഹചര്യത്തിൽ യാക്കോബും തന്റെ മക്കളും ഈജിപ്തിൽ കുടിയേറുകയും 400 വർഷങ്ങളോളം അവിടെ കഴിഞ്ഞ് പല തലമുറകളിലൂടെ വലിയൊരു ജാതിയായി തീർന്ന് ഒടുവിൽ ഈജിപ്തിന്റെ അടിമവേലയിൽ കുടുങ്ങിപ്പോയ അവരെ ദൈവം മോശ എന്ന പ്രവാചകനെ അവരുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽപ്പിച്ച് വീണ്ടും വാഗ്ദത്ത ഭൂമിയായ കനാനിൽ കൊണ്ടുവന്നു. ആ സമയത്ത് യെരുശലേം സെമറ്റിക് വംശജരായ യെബൂസ്യരുടെ കയ്യിലായിരുന്നു. അദോനിസേദക് ആയിരുന്നു യെബൂസ്യരുടെ രാജാവ്. ബൈബിളിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 1 അധ്യായത്തിൽ കാണുന്ന വിവരമനുസരിച്ച് കനാനിലേക്ക് പുനഃപ്രവേശനം നടത്തിയ ഇസ്രായേൽ യഹൂദ ബെഞ്ചമിൻ ഗോത്രങ്ങൾ യെബൂസ്യരെ തോൽപ്പിച്ച് യെരുശലേം ഭാഗികമായി കൈവശപ്പെടുത്തി. BC 1100 ദാവീദ് ഇസ്രായേലിന്റെ രാജാവാകുന്ന സമയം ഇതായിരുന്നു യെരുശലേമിന്റെ സ്ഥിതി. ദാവീദ് തന്റെ ആദ്യത്തെ ആസ്ഥാനം ഹെബ്രോനിൽ സ്ഥാപിച്ചെങ്കിലും യെരുശലേമിന്റെ മൂല്യം തിരിച്ചറിഞ്ഞ ദാവീദ് ഹെബ്രോനിലെ 7.5 വർഷത്തെ ഭരണത്തിനു ശേഷം യെരുശലേം പൂർണ്ണമായി പിടിച്ചടക്കി അതിന് ഇസ്രായേലിന്റെ തലസ്ഥാനമാക്കി 33 വർഷം ഭരിച്ചതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിരവധി ആത്മീക അർത്ഥങ്ങളുള്ള സിയോൻ, സിയോൻ കോട്ട എന്ന പേരുകളും യെരുശലേമിനോട് ചേർന്ന് ഉപയോഗിച്ചു വരുന്നു. ദാവീദിന്റെ മകനായ ശലോമോന്റെ കാലത്താണ് ആദ്യത്തെ യെരുശലേം ദൈവാലയം പണിതത്. അതിന്റെ സ്ഥാനത്തിനൊരു പ്രാധാന്യമുണ്ട്. അബ്രഹാം ദൈവത്തോടുള്ള അനുസരണത്തിൽ തന്റെ മകനായ ഇസാക്കിനെ യാഗം കഴിക്കുവാൻ തയ്യാറായെങ്കിലും അബ്രഹാമിന്റെ അനുസരണത്തിൽ സംതൃപ്തമായ സ്വർഗം അതനുവദിച്ചില്ല. പകരം അബ്രഹാം ആ സ്ഥാനത്ത് ഒരു ആട്ടിൻകുട്ടിയെ യാഗം കഴിച്ചു. ഇതൊരു ആത്മീക സത്യത്തിന്റെ നിഴലായിട്ടാണ് ബൈബിളിൽ കാണുന്നത്. മാനവരാശി മുഴുവനും പാപത്തിന്റെ ഫലമായ നിത്യമരണത്തിനും ന്യായവിധിക്കും അർഹരായിരുന്നുവെങ്കിലും പാപിക്ക് പകരക്കാരനായുള്ള ക്രിസ്തുവിന്റെ പ്രായച്ചുത്ത മരണത്താൽ അത് ഏറ്റുകൊള്ളുന്ന ഏതൊരു വ്യക്തിക്കും വിമോചനവും നിത്യരക്ഷയുടെ അവകാശവും ഉണ്ടാകുമെന്ന ആത്മീക യാഥാർത്ഥ്യം. ഏതായാലും യെരുശലേമിൽ സിയോൻ മലയോട് ചേർന്നുള്ള മോറിയ മലയുടെ സ്ഥാനം മനുഷ്യനും ദൈവവുമായി ബന്ധിപ്പിക്കുന്ന ദൈവാലയ സ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഒന്നാമത്തെ യെരുശലേം ദൈവാലയം ശലോമോൻ രാജാവിനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതിൻ്റെ വിപുലമായ വിവരണം ബൈബിളിൽ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ കാണാം. എന്നാൽ തുടർന്നു വന്ന ഇസ്രായേൽ രാജാക്കന്മാരുടെ ദൈവ വഴിവിട്ട ജീവിതവും ആ നിലയിൽ ഇസ്രായേൽ ജാതി തന്നെ സാർവത്രികമായി ദൈവിക പ്രമാണങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോയതിനാലും പുറമേ നിന്നുള്ള രാജാക്കന്മാരാൽ അവർ ആക്രമിക്കപ്പെടുവാൻ ഇടയാകുന്ന വിധത്തിൽ ദൈവിക സംരക്ഷണം അവർക്ക് നഷ്ടപ്പെട്ടു. BC 597 587 ബാബിലോൺ ചക്രവർത്തി നെബുക്കദ്നേസർ ഇസ്രായേലിനെ കീഴടക്കി ജനത്തെ അടിമകളാക്കി ബാബേൽ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. ആദ്യത്തെ യെരുശലേം ദേവാലയവും മതിലും തകർക്കപ്പെട്ടു. ബാബിലോൺ സാമ്രാജ്യത്തിനു ശേഷം ആധിപത്യം കൈയടക്കിയ പേർഷ്യൻ സാമ്രാജ്യകാലത്ത് സൈറസ് രാജാവിന്റെ ഔദാര്യം കിട്ടിയ യഹൂദർ വീണ്ടും യെരുശലേമിലേക്ക് മടങ്ങി വന്ന് BC 457 BC 444 യെരുശലേം ദേവാലയവും യെരുശലേം മതിലും സെരുബാബേലിന്റെ നേതൃത്വത്തിൽ പുനരുദ്ധരിച്ചു. ബൈബിളിൽ എസ്രാ നഹമ്യ പുസ്തകങ്ങളിൽ ഈ രണ്ടാമത്തെ പുനർനിർമ്മാണ ചരിത്രം വിവരിക്കുന്നു. പേർഷ്യൻ ശക്തിയെ തോൽപ്പിച്ച് ലോകാധിപത്യത്തിലേക്ക് അലക്സാണ്ടറുടെ നേതൃത്വത്തിൽ ഗ്രീക്ക് സാമ്രാജ്യം വന്നു. BC 331 വരെ ഗ്രീക്ക് സാമ്രാജ്യം നിലനിന്നിരുന്നു. അലക്സാണ്ടറുടെ മരണശേഷം ടോളമി യെരുശലേമിൽ പ്രവേശിച്ചതിനെ കൈവശപ്പെടുത്തി. BC 198 സിറിയൻ രാജാവ് അന്തിയോക്യസ് രണ്ടാമൻ യെരുശലേം കൈവശപ്പെടുത്തി. 30 ശേഷം അന്തിയോക്യസ് നാലാമൻ യെരുശലേം മതിൽ തകർത്ത് ദൈവാലയത്തെ വീണ്ടും ശൂന്യമാക്കി. BC 165 ജൂഡാസ് മക്കാബിയസ് ഒരു താൽക്കാലിക ദൈവാലയ ശുദ്ധീകരണം നടത്തുവാൻ ശ്രമിച്ചുവെങ്കിലും അത് വീണ്ടും ശൂന്യമായി തന്നെ കിടന്നു. ഗ്രീക്ക് സാമ്രാജ്യത്തിനു ശേഷം ലോകാധിപത്യം കൈയടക്കിയ റോമ സാമ്രാജ്യകാലത്ത് BC 63 54 അവർ യെരുശലേമിൽ പ്രവേശിച്ചു. BC 40 പാർത്തിയൻ സൈന്യം യെരുശലേമിൽ പ്രവേശിച്ചു. 3 ശേഷം ഹെരോദ രാജാവ് യെരുശലേം ദൈവാലയം സമയമെടുത്തും വളരെ പ്രതാപത്തോടെയും പുനർനിർമ്മാണം നടത്തി പ്രതിഷ്ഠിച്ചു. അങ്ങനെ 3 പുനരുദ്ധരിക്കപ്പെട്ട യെരുശലേം ദേവാലയമായിരുന്നു യേശുക്രിസ്തുവിന്റെ ഐഹിക ജീവിതകാലത്ത് ഉണ്ടായിരുന്നത്. ആ ദേവാലയത്തിന്റെ പണി അത്ഭുതത്തോടുകൂടിയാണ് യഹൂദർ കണ്ടിരുന്നത്. ബൈബിളിൽ സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ഈ ദേവാലയത്തിന്റെ പണി പ്രശംസിച്ച് ക്രിസ്തുവിനോട് സംസാരിക്കുന്നതും എന്നാൽ ക്രിസ്തു അതിനെ പ്രതികരിച്ചപ്പോൾ ഈ ആലയം എത്ര ഉന്നതമായാലും കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് തകരപ്പെടുമെന്നും പ്രവചിച്ചു. AD 70 ഈ പ്രവചന നിവൃത്തി സംഭവിച്ചു. പഴയ നിയമകാലത്ത് യെരുശലേം ദേവാലയം ഏത് യഹൂദന്റെയും പ്രശംസാ വിഷയമായിരുന്നു. അത് തകർക്കപ്പെടുമ്പോൾ വിലാപ വിഷയവും. സങ്കീർത്തന പുസ്തകത്തിൽ ഈ നിലയിലുള്ള അനേക ഉദ്ധരണികൾ നമുക്ക് കാണുവാൻ കഴിയും. 122 സങ്കീർത്തനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: യെരുശലേമേ, ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾക്കകത്ത് നിൽക്കുന്നു. തമ്മിലിണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരുശലേമേ, അവിടേക്ക് ഗോത്രങ്ങൾ യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന് സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. തുടർന്ന് യെരുശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പിനെന്ന ആഹ്വാനവും യെരുശലേമിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും സ്വൈര്യവും ഉണ്ടാകട്ടെ എന്ന ആശംസയും കാണും. 137 സങ്കീർത്തനത്തിൽ പ്രവാസത്തിലേക്ക് പോയവരുടെ അത്യന്തം വികാര വായ്പയോടുകൂടിയ ഒരു ഉദ്ധരണി നാം കാണും: യെരുശലേമേ, നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എന്റെ വലങ്കൈ മറന്നുപോകട്ടെ. നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ, യെരുശലേമിനെ എന്റെ മുഖ്യ സന്തോഷത്തെക്കാൾ വിലമതിക്കാതെ പോയാൽ എന്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ. യെരുശലേമിന് ഒരു യഹൂദന്റെ മേലുള്ള സ്വാധീനത ഈ ഭാഗം തെളിയിക്കുന്നു. പ്രവാസകാലത്ത് യഹൂദർ ഏറ്റവും അധികം കരഞ്ഞിട്ടുള്ളതും വിലപിച്ചിട്ടുള്ളതും യെരുശലേമിനെ ഓർത്തിട്ടായിരുന്നു. യെരുശലേമിൽ സ്ഥിതി ചെയ്യുന്ന സിയോൺ കൃപയുടെയും പ്രത്യാശയുടെയും സ്ഥാനമായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതിനെ യഹോവ തന്റെ വാസസ്ഥലമാക്കുവാൻ ഇച്ഛിക്കുന്നുവെന്ന സങ്കീർത്തന രേഖ യേശുക്രിസ്തു മൂലം സർവലോകത്തിനും പകർന്ന ദൈവം നമ്മോടുകൂടെ എന്ന സ്വർഗീയ വാഗ്ദാനത്തിന്റെയും കൃപയുടെയും ഏറ്റവും ഉന്നതമായ അവതരണം തന്നെയാകും. യെരുശലേമിന്റെയും യെരുശലേം ദൈവാലയത്തിന്റെയും ഒരു ഏകദേശ പൂർവചരിത്രം ഇതാണ്. രണ്ടാമതായി, യേശുക്രിസ്തുവിന്റെ കാലത്തെ യെരുശലേമിനെ കുറിച്ചും ക്രിസ്തുവിന്റെ യെരുശലേമിനെ കുറിച്ചുള്ള പ്രസിദ്ധമായ ഉദ്ധരണികളും വിവരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആദ്യഭാഗം ഗലീല കടലിന്റെ പരിസരങ്ങളും അതിന്റെ ഇരുകരയും ആയിരുന്നു. എന്നാൽ ക്രൂശീകരണ സമയത്തോട് അടുത്ത നാളുകളിൽ യെരുശലേമിലേക്ക് താൻ തന്നെ കടന്നു വന്നു. യെരുശലേമിന്റെ നായകനും അവകാശിയും അധിപതിയും ക്രിസ്തു താൻ തന്നെ ആകുന്നു. ക്രിസ്തുവിന്റെ ജനനത്തിന് ഏകദേശം 1800 മുമ്പ് ഇസ്രായേൽ ഗോത്രങ്ങളുടെ പിതാവും അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ മകനായ യാക്കോബ് അത് പ്രവചിച്ചിരുന്നു. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകുകയില്ല. ജാതികളുടെ അനുസരണം അവനോടാകും. യെശയ്യ, യെരമ്യ, മീഖ, സെഫന്യ പുസ്തകങ്ങളിൽ ഇതിന്റെ തുടർ പ്രവചനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. മത്തായി 5:35 യെരുശലേമിനെ ക്രിസ്തു മഹാരാജാവിന്റെ നഗരമായി വിശേഷിപ്പിച്ചു. അതിനാൽ അത് ക്രിസ്തുവിന്റെ നഗരമാണ്. യെരുശലേം നഗരത്തിന് സംഭവിക്കുവാൻ പോകുന്ന നാശമറിഞ്ഞ് യേശു ക്രിസ്തു പോലും കരഞ്ഞതായി ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് പലപ്പോഴും യെരുശലേമിനെ ശാസിച്ചു. മത്തായി 23:37 യെരുശലേമേ, യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായിത്തീരും. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മത്തായി 16:21 താൻ യെരുശലേമിൽ മരിപ്പാനിരിക്കുന്ന വിവരം ക്രിസ്തു മുൻകൂട്ടി പറഞ്ഞത് എഴുതിയിരിക്കുന്നു. 66 യഹൂദ വിപ്ലവവും റോമൻ സൈന്യത്തോടുള്ള മസാദ ചെറുത്തുനിൽപ്പും പ്രസിദ്ധമാണ്. മസാദ ചെറുത്തുനിൽപ്പിന്റെ അവശിഷ്ടങ്ങൾ ഇസ്രായേലിൽ നാം കാണുന്നു. 70 റോമൻ സൈന്യാധിപനായ ടൈറ്റസ് യെരുശലേം തകർത്തു കളഞ്ഞതിനെ തുടർന്ന് ലോകത്തിന്റെ നാലുപാടും ചെതറിയോടിയ യഹൂദൻ ഏകദേശം 1900 സംവത്സരങ്ങൾക്ക് ശേഷമാണ് ഇസ്രായേലിലേക്ക് മടങ്ങി വരുവാൻ തുടങ്ങിയത്. ഇസ്രായേലിനും യെരുശലേമിനും ഭവിക്കുവാൻ പോകുന്നത് എന്തെന്നറിഞ്ഞ ക്രിസ്തു എന്നെ ചൊല്ലിയല്ല, നിങ്ങളുടെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ എന്നാണ് ക്രൂശീകരണ സമയത്ത് തന്നെ ഓർത്ത് സങ്കടപ്പെട്ട യെരുശലേമിലെ സ്ത്രീജനങ്ങളോട് പറഞ്ഞത്. യേശു ക്രിസ്തു തന്റെ സ്വർഗാരോഹണ വേളയിൽ ശിഷ്യർക്ക് കൊടുത്ത സുവിശേഷീകരണം എന്ന മഹാനിയോഗത്തിൽ തന്റെ സുവിശേഷം ആദ്യം യെരുശലേമിൽ പ്രസംഗിക്കണമെന്നും അതിനുശേഷം അത് ലോകസീമയിൽ എത്തിക്കണമെന്നും അരുളി ചെയ്തത് ശ്രദ്ധേയമാണ്. യെരുശലേമിന്റെ മതിലിന് പല വാതിലുകളുണ്ട്. അതിലൊന്ന് അടഞ്ഞു കിടക്കും. അതിന്റെ പേര് സ്വർണവാതിൽ എന്നാകും. അതിന്റെ സ്ഥാനം ഗെതസമനയുടെയും ഒലിവുമലയുടെയും എതിരെ ആയിരിക്കും. ഗെതസമന ക്രൂശീകരണത്തിന് മുമ്പ് ക്രിസ്തു അതിവിതയിൽ പ്രാർത്ഥിച്ച സ്ഥാനം. അവിടെ വെച്ച് തന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളികൾ പോലെയായെന്ന് നാം ബൈബിളിൽ വായിക്കുന്നു. ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന കുഞ്ഞാടിന്റെ നിലയിലാണ് ഗെതസമനയിലെ ക്രിസ്തുവിനെ നാം കാണുന്നത്. എന്നാൽ തന്റെ വീണ്ടും വരവിൽ രാജാതിരാജാവായി ഗെതസമനയുടെ സമീപത്തുള്ള ഒലിവുമലയിൽ ഇറങ്ങുന്ന ക്രിസ്തു അന്ന് തുറക്കപ്പെടുന്ന സ്വർണവാതിലിലൂടെ തന്റെ വിശുദ്ധന്മാരുമായി യെരുശലേമിൽ പ്രവേശിക്കും. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ എന്ന സങ്കീർത്തന പ്രവചനം അന്ന് നിവർത്തിയാക്കും. ഗെതസമനയിൽ ക്രിസ്തു എന്ന സൗമ്യനായ ലോകരക്ഷിതാവിനെയാണ് നാം കാണുന്നത്. എന്നാൽ സ്വർണവാതിലിലൂടെ രാജാതിരാജാവായി യഹൂദ ഗോത്രത്തിന്റെ സിംഹമായി സകല സ്വർഗീയ മഹത്വത്തോടും പ്രതാപത്തോടും കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു പ്രവേശിക്കും. യേശു ക്രിസ്തുവിനെ ഇന്ന് സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയും ഭാഗ്യവാൻ. അവന്റെ ഭാവി സുഭദ്രവും പ്രത്യാശപൂർണമായിരിക്കും. വെളിപ്പെടുവാൻ പോകുന്ന ദൈവരാജ്യത്തിൽ അവന് പങ്കാളിത്തമുണ്ടായിരിക്കും. ഈ നിലയിൽ യെരുശലേമിന്റെ പ്രാധാന്യത്തെ ഗൗരവത്തോടെ ക്രിസ്തു ചൂണ്ടിക്കാണിച്ചത് തന്നിലൂടെ സ്ഥാപിതമാകുന്ന രക്ഷാമാർഗത്തിന്റെ മഹത്വമാണ് വെളിപ്പെടുത്തുന്നത്. 3, യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണ ശേഷം യെരുശലേമിന്റെയും ഇസ്രായേൽ ജനതയുടെയും സ്ഥിതിയെ വിവരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ ഒരു കാരണവുമില്ല എന്ന റോമ ഗവർണറായ പീലാത്തോസ് പ്രഖ്യാപിച്ചപ്പോൾ നീചന്മാരായ ചില യഹൂദന്മാർ പുരുഷാരത്തെ മുഴുവൻ വശീകരിച്ചിളക്കി നിലവിളിച്ചു പറഞ്ഞത് ഇപ്രകാരമാണ്: അവനെ ക്രൂശിക്ക, അവനെ ക്രൂശിക്ക, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും വന്നുകൊള്ളട്ടെ. അങ്ങനെ അവർ പരിശുദ്ധനും നീതിമാനുമായവനെ ക്രൂശിച്ചു. യഹൂദർ ആത്മീക അന്ധതയിൽ അന്ന് നിലവിളിച്ചു: അവന്റെ രക്തം ഞങ്ങളുടെ തലമുറകളിലേക്ക് ചോദിക്കട്ടെ. സ്വയം വിളിച്ചു വരുത്തിയ ശാപത്തിന് യഹൂദൻ കൊടുക്കേണ്ടി വന്ന വില ഇന്നും തീർന്നിട്ടില്ല. 70 തുടങ്ങി 1948 സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരുന്നതുവരെ കൊടുത്ത വില ലോകത്തിന്റെ ചരിത്ര പുസ്തകങ്ങൾ രേഖയാക്കിയിട്ടുണ്ട്. 66 റോമൻ സൈന്യത്തിന് നേരെയുള്ള യൂതവിപ്ലവം, തുടർന്ന് 70 റോമൻ സൈന്യാധിപനായ ടൈറ്റസ് അതുവരെ 3 പുതുക്കിപ്പെടുത്ത യെരുശലേം ദൈവാലയവും അതിലും ഇടിച്ചു തകർത്തു. 600,000 യഹൂദർ ആ കാലയളവിൽ നീചമായി കൊല്ലപ്പെട്ടു. അവശേഷിച്ചവർ അനുഭവിച്ച ദുരിതം ഭയാനകമായിരുന്നു. യഹൂദൻ ലോകത്തിന്റെ 4 ചിതറിയോടി. ക്രിസ്തു പ്രവചിച്ചതുപോലെ യെരുശലേം വീണ്ടും ശൂന്യമായി. 132 പുറജാതികളാൽ യെരുശലേം വീണ്ടും പിടിക്കപ്പെട്ടു. വിശുദ്ധ നഗരമെന്നറിയപ്പെട്ട യെരുശലേം ജാതീയ ദേവനായ ജൂപ്പിറ്റർ കാപ്പിറ്റോലിനസിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടു. യഹൂദർ പൂർണ്ണമായും യെരുശലേമിൽ നിന്ന് പുറത്തായി. 4 കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അനുവാദത്താൽ യഹൂദന് ഭാഗികമായ പ്രവേശനം യെരുശലേമിൽ ഉണ്ടായി. യെരുശലേം ക്രൈസ്തവവൽക്കരിക്കപ്പെടുന്നതിലേക്കായി നിരവധി പള്ളികൾ അവിടെ ഉയർന്നു. യഹൂദ വ്യക്തിത്വവും യഹൂദ അവകാശവും യെരുശലേമിൽ നിന്ന് നഷ്ടമായിക്കൊണ്ടിരുന്നു. ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിതമായിട്ട് കൂടി ഇന്ന് യെരുശലേമിന്റെ ഉള്ളിലെ 4 ക്വാർട്ടറിൽ ഒന്നു മാത്രമേ യഹൂദിന്റെ കൈവശമുള്ളൂ. യെരുശലേമിന് വേണ്ടി നടന്നിട്ടുള്ളതുപോലെ യുദ്ധങ്ങൾ മറ്റൊരു നഗരത്തിനു വേണ്ടിയും ലോകചരിത്രത്തിൽ നടന്നിട്ടില്ല. തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ പേർഷ്യ, ടർക്കി, അറബ് കുരിശുയുദ്ധക്കാർ, ബ്രിട്ടൻ തുടങ്ങി സകലരും തുടർമാനമായ യുദ്ധങ്ങൾ നടത്തി യെരുശലേമിൽ അവശേഷിച്ച യഹൂദൻ തുടർച്ചയായി പീഡിപ്പിക്കപ്പെട്ടു. യെരുശലേം തകർക്കപ്പെടുക, പുനരുദ്ധരിക്കുക, നശിപ്പിക്കപ്പെടുക, വീണ്ടും പണിയപ്പെടുക എന്നത് തുടർചരിത്രമായി 1542 ടർക്കി സുൽത്താൻ സുലൈമാൻ പട്ടണം മതിൽ വീണ്ടും പടുത്തു. കുരിശുയുദ്ധക്കാർ ചില ഭാഗങ്ങൾ നന്നാക്കി. ഇന്ന് കാണപ്പെടുന്ന യെരുശലേം മതിലും മറ്റു ഭാഗങ്ങളും ഈ നിലയിൽ പുതുക്കപ്പെട്ടതാണ്. ഇനി ഇസ്രായേൽ ജനതയുടെ സ്ഥിതി നോക്കുക. ഇസ്രായേൽ ദൈവത്തെ വിട്ട് പിന്മാറുമ്പോൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും അതേസമയം ദൈവിക പദ്ധതികൾ നിറവേറപ്പെടുവാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന ജാതി എന്ന നിലയിൽ ലോകമധ്യത്തിൽ ദൈവം അവർക്ക് നൽകിയ അവിശ്വസനീയ വിജയങ്ങളും, ഇവ രണ്ടും ഇന്ന് ലോകചരിത്രത്തിൽ സാക്ഷ്യമായിട്ടുണ്ട്. 70 തകർച്ചയ്ക്ക് ശേഷം ലോകത്തിന്റെ എല്ലാ വൻകരകളിലേക്കും ചിതറിപ്പോയ യഹൂദർ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശാപം ഞങ്ങളുടെ തലമുറകളിലേക്ക് വന്നുകൊള്ളട്ടെ എന്ന് പണ്ട് യെരുശലേമിൽ നിന്നുകൊണ്ട് നിലവിളിച്ചപ്പോൾ ആ ശാപത്തിന്റെ വില എന്താണെന്ന് ഇന്ന് ലോകത്തിന്റെ ചരിത്ര പുസ്തകങ്ങളാണ് തെളിവ് നൽകുന്നത്. വിവിധ രാജ്യങ്ങളിൽ അവർക്ക് നേരിടേണ്ടി വന്ന യാതനകളുടെ പൂർണ്ണതയാണ് യൂറോപ്പിൽ നാസികളുടെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങിയത്. അത് പറഞ്ഞു തീർക്കുക പ്രയാസമാണ്. യഹൂദ വിദ്വേഷം യൂറോപ്പിൽ വളർത്തിയ അപവാദ പ്രചാരണങ്ങളിൽ നിന്നും അത് ആരംഭിക്കുന്നു. ഒരു നുണ പറയുക, പറഞ്ഞ നുണ പലവട്ടം ആവർത്തിക്കുക, അങ്ങനെ ചെയ്താൽ ഏതു നുണയും ജനങ്ങൾ വിശ്വസിക്കും എന്ന ഹീനമായ തന്ത്രം, ഇന്നും രാഷ്ട്രീയത്തിൽ വിജയകരമായി പയറ്റുന്ന തന്ത്രം ആദ്യമായി വികസിപ്പിച്ചെടുത്തത് യഹൂദന്റെ നേരെ ഹിറ്റ്ലറുടെ കാലത്ത് ജോസഫ് ഗിബൽസ് എന്ന നാസിയായിരുന്നു. 1939-41 കാലഘട്ടങ്ങളിൽ 10,000 യഹൂദ രോഗികളെ ചികിത്സയ്ക്ക് പകരം പ്രത്യേകം സജ്ജമാക്കിയ ഗ്യാസ് ചേംബറുകളിൽ വിഷവാതകം നിറച്ച് കൊന്നും പട്ടിണിക്കിട്ടും മെഡിക്കൽ പരീക്ഷണങ്ങൾക്ക് മൃഗങ്ങൾക്ക് പകരം യഹൂദനെ ഉപയോഗിച്ചും വീണ്ടും 1000 നാസികൾ കൊന്നു. യഹൂദ വ്യാപാര സ്ഥാപനങ്ങളെ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള അനുവാദത്തോടെ വ്യാപകമായി കൊള്ളയിട്ടതോടെ നിലനിൽപ്പില്ലാത്ത 100 യഹൂദ കുടുംബങ്ങൾ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്തു. കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ, യഹൂദനെ കൊണ്ട് അടിമവേലയിൽ പണിയിപ്പിച്ച ആ ക്യാമ്പുകളിൽ കൂട്ടത്തോടെ അവർ അടിച്ചു കയറ്റി അതിൽ വിഷവാതകം നിറച്ചു. ആ നിലയിൽ കൊല ചെയ്യപ്പെട്ടത് 100,000 യഹൂദർ. ഇന്ന് കിഴക്കൻ യൂറോപ്പിലും ജർമ്മനിയിലും മ്യൂസിയങ്ങളായി സൂക്ഷിച്ചിട്ടുള്ള ആ പഴയ കെട്ടിടങ്ങളുടെ ഭിത്തിക്കുള്ളിൽ തങ്ങൾ അനുഭവിച്ച പീഡനങ്ങൾ നഖം കൊണ്ടും മറ്റും രേഖപ്പെടുത്തുവാൻ ശ്രമിച്ചതിന്റെ എത്രയെത്ര തെളിവുകൾ ലോകമനസാക്ഷിയെ ഞെട്ടിച്ച വിധത്തിൽ ഇന്നും നിലകൊള്ളുന്നു. റോഡുകളും റെയിലുകളും വേദനമില്ലാതെ യഹൂദരെ കൊണ്ട് പണികഴിപ്പിച്ച് കൊടും ശൈത്യമുള്ള മലയോരങ്ങളിൽ നഗ്നരാക്കി തള്ളിയിട്ട് ആ കൊടും തണുപ്പിൽ കൊല്ലപ്പെട്ട മറ്റായിരക്കണക്കിന് യഹൂദർ അഗാധമായ ഗർത്തങ്ങൾ യൂദരെ കൊണ്ട് കുഴിപ്പിച്ച് അതിൽ അവരെ തന്നെ ജീവനോടെ കുഴിച്ചുമൂടിയ സംഭവങ്ങൾ, വിവരിക്കുവാൻ കഴിയാത്ത ഗാറ്റോകളിലെ യാതനകൾ, അക്ഷരങ്ങൾ കൊണ്ട് മതിയായ നിലയിൽ എഴുതി ഫലിപ്പിക്കുവാൻ കഴിയാത്ത ക്രൂരതകളെന്ന് ചരിത്രരേഖകൾക്ക് സമ്മതിക്കേണ്ടി വന്നത് കേൾക്കുന്നതിലും വായിക്കുന്നതിലും അപ്പുറമായിരുന്നു യഹൂദൻ അനുഭവിച്ച ദുരിതങ്ങൾ എന്ന് തെളിയിക്കുന്നു. യെരുശലേമിന്റെ വീതിയിൽ വെച്ച് ആത്മീകാന്തതയിൽ ഏറ്റുവാങ്ങിയ ശാപത്തിന്റെ വില ഒരളവോളം തലമുറകളിലൂടെ യഹൂദൻ കൊടുത്തു തീർത്തു. ഇനി രോഗാന്ത്യ നാളുകളിൽ ഒരു ക്രിസ്തുകാലത്തെ പീഡയും അന്തിക്രിസ്തുവിൽ നിന്ന് അവർ ഏറ്റുകൊള്ളേണ്ടിയിരിക്കുന്നു. ഇത് പ്രവചന നിവൃത്തിയായി ഇനി സംഭവിക്കേണ്ടതാണ്. എന്നാൽ കാര്യങ്ങളുടെ മറുവശം എന്ന വണ്ണം ദൈവീക വിശ്വസ്തയുടെ പ്രതിഫലനങ്ങളും യഹൂദരിൽ തന്നെ കണ്ടെത്താനാകും. ദൈവം തന്റെ ജനത്തെ ഒരിക്കലും പൂർണ്ണമായി കൈവിടുന്നില്ല എന്ന് ബൈബിൾ പറയും. 1948 May 14 ഇസ്രായേൽ രാജ്യം സ്ഥാപിതമാകുവാനുള്ള അത്ഭുതകരമായ ദൈവത്തിന്റെ വഴികൾ, 2 ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടനെ വിജയിക്കുവാൻ ആവശ്യമായ തന്ത്രങ്ങൾ യഹൂദ മസ്തിഷ്കത്തിൽ നിന്നും പകരപ്പെട്ടപ്പോൾ പ്രത്യുപകാരമായി സയനിസ്റ്റുകൾക്ക് ലഭിച്ചത്, സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിതമാകുവാനുള്ള സഹായങ്ങൾ, സകല ഭീഷണികളെയും അതിജീവിച്ച് 1956 സൂയസ് യുദ്ധത്തിൽ കൈവരിച്ച നേട്ടങ്ങൾ, 1967 6 യുദ്ധത്തിൽ ഇസ്രായേൽ നേടിയ അവിശ്വസനീയ ജയം, ഞങ്ങൾ ഇസ്രായേലിനെ ലോക ഭൂപടത്തിൽ നിന്നും തുടച്ചുമാറ്റും, ഒറ്റ യൂദനും ജീവനോടിരിക്കയില്ല. 1967 6 യുദ്ധം തുടങ്ങിയപ്പോൾ അഹമ്മദ് ഷുഖേരി പറഞ്ഞതാണിത്. ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ബൈബിൾ പ്രവചന നിവൃത്തിയാണ് ഈ പ്രഖ്യാപനവും. ബൈബിളിൽ 83 സങ്കീർത്തനത്തിൽ ഇത് കാണുന്നു: വരുവീൻ, ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളക, അവരുടെ പേർ ഇനി ആരും ഓർക്കരുത് എന്ന് അവർ പറഞ്ഞു. ഇസ്രായേലിനെ മെഡിറ്ററേനിയയിൽ തള്ളിയിടുക എന്ന ആശയം ആധുനിക ലോകത്തിൽ വരുന്നതിനും എത്രയോ മുൻപ് തന്നെ ബൈബിളിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. 1967 June 4 ഇസ്രായേലിന് ഉന്മൂലനം ചെയ്യുവാനുള്ള സൈനിക നീക്കങ്ങൾ ഈജിപ്തൻ പ്രസിഡന്റ് നാസറുടെ നേതൃത്വത്തിൽ പൂർത്തിയായി. June 5 നേരം പുലരുന്നതിനു മുമ്പ് ഇസ്രായേൽ സീനായ് മരുഭൂമിയിൽ കയറി നെഗീവ് കൈവശപ്പെടുത്തി. ഇസ്രായേലി വ്യോമസേന ഈജിപ്ഷ്യൻ വിമാനത്താവളങ്ങളിൽ വെച്ച് തന്നെ അവരുടെ യുദ്ധവിമാനങ്ങളെ സമ്പൂർണമായി നശിപ്പിച്ച് ഇസ്രായേലിലേക്ക് മടങ്ങി വന്നു. ജൂൺ 5 രാവിലെ 11 മണിക്ക് യെരുശലേമിന് വേണ്ടി യുദ്ധമാരംഭിച്ചു. യുദ്ധം ആരംഭിച്ചതിന്റെ 3-ാം ദിവസം ഇസ്രായേൽ പഴയ യെരുശലേം യോർദാന്റെ കയ്യിൽ നിന്നും പൂർണ്ണമായി തിരികെ പിടിച്ചു. ഈ 2 ചിത്രങ്ങളും ഒരു കാര്യം വ്യക്തമാക്കുന്നു, ദൈവാസ്തിക്യത്തിന്റെ തന്നെ ബാഹ്യമായ തെളിവായി ഇസ്രായേൽ ആയിരിക്കുന്നു. ഈ 2 ചിത്രങ്ങളും മറ്റ് 2 വസ്തുതകളെയും തെളിയിക്കുന്നു. 1, യഹൂദന്റെ തെറ്റുകളിൽ ദൈവനീതിയാൽ അവർ കഠിനമായി ശിക്ഷിക്കപ്പെടും. 2, ദൈവ പദ്ധതികളുടെ പൂർത്തീകരണത്തിനു വേണ്ടി ലോകത്തിൽ അവരെ അത്ഭുതകരമായി നിലനിർത്തുകയും ചെയ്യും. യെരുശലേമും യഹൂദനും വർത്തമാന കാല ലോകത്തിന്റെ ഉത്തരം കിട്ടാത്ത വിഷയങ്ങൾ, എന്നാൽ ബൈബിൾ ഇതിനുത്തരം നൽകുന്നു. 4, യെരുശലേമിന്റെ ഭാവിയും പുതിയ യെരുശലേമും. യെരുശലേമിന്റെ ഭാവി ലോകത്തിന്റെ ഭാവിയെ തന്നെ കുറിക്കുന്നു. അതിനാലാണ് യെരുശലേം ലോകത്തിന്റെ നാഴികമണിയായിരിക്കുന്നത്. യെരുശലേമിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളിലേക്ക് കടക്കും മുമ്പ് ബൈബിൾ വെളിപ്പെടുത്തുന്ന ലോക സാമ്രാജ്യങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രാവചനിക പശ്ചാത്തലം മനസ്സിലാക്കേണ്ടതുണ്ട്. ലോക സാമ്രാജ്യങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ ആ സാമ്രാജ്യങ്ങളുടെ ക്രമവും ഭരണവിധവും ബൈബിൾ കൃത്യമായി പ്രവചിച്ചിരുന്നു. ബൈബിളിൽ ദാനിയേലിന്റെ പുസ്തകത്തിൽ നെബുക്കദ്നേസർ രാജാവ് കണ്ട ഒരു ബിംബത്തിന്റെ സ്വപ്നത്തിന് ദാനിയേൽ എന്ന പ്രവാചകൻ നൽകിയ കൃത്യമായ വ്യാഖ്യാനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബിംബത്തിന്റെ തല മുതൽ കാൽപാദം വരെ 4 തരംതിരിച്ച് ലോകത്തിൽ വരുവാനുള്ള 4 സാമ്രാജ്യങ്ങൾ ആ വ്യാഖ്യാനത്തിൽ പ്രവചിക്കുന്നുണ്ട്. 1-ാമത്തേത് അന്ന് നിലവിൽ വന്ന നെബുക്കദ്നേസറുടെ ബാബിലോൺ സാമ്രാജ്യം, കാലഘട്ടം BC 606 മുതൽ 536 വരെ. 2-ാമത്തേത് പേർഷ്യൻ സാമ്രാജ്യം, കാലഘട്ടം BC 536 മുതൽ 332 വരെ. 3-ാമത്തേത് ഗ്രീക്ക് സാമ്രാജ്യം, കാലഘട്ടം BC 331 മുതൽ BC 146 വരെ. ഈ സാമ്രാജ്യത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ അലക്സാണ്ടറിനെ കുറിച്ച് യവന രാജാവെന്ന പരാമർശം അലക്സാണ്ടർ തന്നെ ജനിക്കുന്നതിന് എത്രയോ മുന്നമയാണ്. 4-ാമത്തേത് റോമാ സാമ്രാജ്യം, കാലഘട്ടം BC 146 മുതൽ AD 400 വരെ. 2500 പരം വർഷങ്ങൾക്ക് മുൻപ് ബൈബിളിൽ പ്രവചിക്കപ്പെട്ടിരുന്ന ലോകരാഷ്ട്രീയ മാറ്റങ്ങൾ അക്ഷരീകമായി നിറവേറപ്പെട്ടു. ആ ബിംബത്തിന്റെ കാൽപാദങ്ങളുടെ അഥവാ ഒടുവിലത്തെ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും വന്നെത്തിയിരിക്കുന്നത്, അഥവാ ഇന്നത്തെ ലോകം വന്നെത്തിയിരിക്കുന്നത്. രാജഭരണവും ജനായത്ത ഭരണവുമുള്ള ഈ കാലഘട്ടത്തെ കുറിച്ച് ബൈബിളിൽ കാണുന്നത് ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ ഇന്നത്തെ ലോക രാഷ്ട്രീയ വ്യവസ്ഥിതികൾ തമ്മിൽ ചേരാതിരിക്കും എന്നാണ്. ഇന്നത് ചിന്തിച്ചാൽ എത്രയോ വാസ്തവമായിരിക്കുന്നു. ലോകാന്ത്യ നാളുകളിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ തകിടം മറിച്ചിലിൽ പ്രബല രാജ്യങ്ങളുടെ ശക്തി ക്ഷയിക്കുകയും തുടർന്ന് ശക്തി പ്രാപിക്കുന്ന യൂറോപ്യൻ കോൺഫെഡറേഷനിൽ നിന്ന് ഒരു ഏകലോക ഭരണം അന്തിക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ സംജാതമാകുമ്പോൾ ലോകത്തിന് നൽകപ്പെട്ട കാലങ്ങളുടെ അവസാനം മാനവരാശിയുടെ ദൃഷ്ടി പദത്തിലെത്തും. കാര്യങ്ങളുടെ അവസാനം യെരുശലേമുമായി ബന്ധപ്പെട്ടിരിക്കും. പലപ്പോഴും ബൈബിളിന്റെ ഈ പരാമർശങ്ങളിൽ ചിലരെങ്കിലും അസ്വസ്ഥരാകാറുണ്ട്. മാനവരാശിക്ക് സംഭവിക്കുവാൻ സാധ്യതയുള്ള ഉന്മൂല നാശത്തെക്കുറിച്ച് ഭയപ്പെടുത്തുന്നത് ബൈബിളല്ല, ലോകവും ശാസ്ത്രവുമാണ്. കാരണം ചില മണിക്കൂറുകൾ കൊണ്ട് മനുഷ്യവർഗത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുവാനുള്ള ന്യൂക്ലിയർ ആയുധങ്ങൾ 1-ോ 2-ോ മതിയെങ്കിൽ ലോകത്തിന്റെ കൈവശം അതിന് 100 കണക്കിനാണ്. ആഗോള താപനം കൊണ്ട് മാനവരാശിയുടെ നിലനിൽപ്പ് ആശങ്കയിലെന്ന് പ്രഖ്യാപിക്കുന്നതും ലോകവും ശാസ്ത്രവുമാണ്. എന്നാൽ ലോകത്തിനും ശാസ്ത്രത്തിനും അതിന്മീതെ പ്രത്യാശയുടെ യാതൊരു വാഗ്ദാനവും നൽകാനില്ല. എന്നാൽ ബൈബിളാണ് മനുഷ്യൻ എക്കാലത്തും പ്രത്യാശ നൽകുന്നത്. മനുഷ്യന്റെ ആയുസ്സിന് ഒരാരംഭവും അവസാനവും ഉണ്ടെങ്കിൽ ലോകത്തിന്റെ ആയുസ്സിനും ഒരാരംഭവും അവസാനവും ഉണ്ടായിരിക്കും. എന്നാൽ ഇപ്പോൾ തന്നെ മനുഷ്യനെ ദൈവം വരുവാൻ പോകുന്ന രാജ്യത്തിലേക്ക് ക്ഷണിക്കുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാശ്രയിക്കുന്ന ദൈവജനം പുതിയ ലോകത്തിലേക്ക് പ്രവേശിക്കും. അതിനാലാണ് അത് സുവാർത്ത ആയിരിക്കുന്നത്. ആ സുവിശേഷമാണ് ലോകമെങ്കും ഇന്ന് മുഴങ്ങിക്കേൾക്കുന്നത്. യെരുശലേമിന്റെ ഭാവിയെക്കുറിച്ചുള്ള ബൈബിളിലെ പ്രവചനങ്ങൾ ഒരു വാഗ്ദാനമായിട്ടാണ് കാണുന്നത്. ഭൗതിക തലത്തിലും ആത്മീക തലത്തിലും ദൈവീക പദ്ധതി ഭൂമിയിൽ പൂർത്തീകരിക്കേണ്ടതിന്റെ നിർണായ സ്ഥാനം യെരുശലേമായതിനാൽ ദൈവം യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുമെന്നാണ് ആ വാഗ്ദാനം. ആ വാഗ്ദാനം ഭാഗികമായ യെരുശലേമിന്റെ പല ഘട്ടങ്ങളിലായുള്ള പുനരുദ്ധാരണത്തിൽ നിറവേറപ്പെട്ടു. എന്നാൽ അവസാന കാലത്ത് പ്രവചനങ്ങളുടെ പൂർണ്ണ നിവൃത്തി ഉണ്ടാകും. യെരുശലേം യഥാസ്ഥാനപ്പെട്ട് ദൈവ നഗരമായിത്തീരും. ബൈബിളിൽ 760 പരം പരാമർശനങ്ങൾ യെരുശലേമിനെ കുറിച്ചുണ്ട്. യെശയ്യാ മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങളിൽ യെരുശലേമിന്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ വിവിധ നിലകളിൽ നമുക്ക് കാണുവാൻ കഴിയും. സെഖര്യാ പ്രവചനത്തിലെ 12-14 അധ്യായങ്ങളിൽ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഭാവി യെരുശലേമിൽ നിവൃത്തിയാകേണ്ട 2 അതിപ്രധാന പ്രവചനങ്ങളും കൂടെ കാണും. 1, അവർ കുത്തിയവെങ്കിലേക്ക് നോക്കും, അവർ ഗോത്രം ഗോത്രമായി വിലപിക്കും. യേശുക്രിസ്തുവിനെ രാഷ്ട്രീയമായോ ജാതീയമായോ
ഇസ്രായേൽ ഇന്ന് അംഗീകരിക്കുന്നില്ല. 2000 വർഷങ്ങൾക്ക് മുൻപ് രാജാവായി പിറന്ന ക്രിസ്തുവിനെ അവർ തച്ചന്റെ മകനെന്ന് വിളിച്ച് അധിക്ഷേപിച്ച് തിരസ്കരിച്ചു കൊന്നു. എന്നാൽ ഒടുവിലത്തെ യുദ്ധത്തിൽ അന്തിക്രിസ്തുവിന്റെ കയ്യിൽ നിന്നും പരാജയത്തിന്റെ കയ്പ് നീർ കുടിച്ച് പൂർണ്ണ സംഹാരം മുന്നിൽ കണ്ട് രക്ഷയ്ക്കായി നിലവിളിക്കുമ്പോൾ യഹൂദന് സെഖര്യാവ് 14 കാണുന്ന അടുത്ത പ്രവചനം നിവൃത്തിയുണ്ടാകും. അന്നാളിൽ അവന്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉണ്ടായി വരും. താൻ സ്വർഗാരോഹണം ചെയ്ത അതേ സ്ഥാനത്തേക്ക്, അതായത് ഒലിവുമലയിലേക്ക് ക്രിസ്തുവിന്റെ വിശുദ്ധന്മാരുമായി ഇറങ്ങി വരും. അന്ന് യഹൂദർ തങ്ങൾ ക്രൂശിച്ച ക്രിസ്തുവിനെ, കുത്തിയവനെ തന്നെ നേരിൽ കാണും. അവന്റെ ആണിപ്പഴുതുകൾ തിരിച്ചറിഞ്ഞ് അവർ ഒരു മഹാവിലാപം അന്ന് കഴിക്കും. യേശു ക്രിസ്തുവിനെ മശിഹയും കർത്താവുമായി അന്നവർ അംഗീകരിക്കും. അവരുടെ ദാരുണ പരാജയത്തിൽ നിന്ന് ക്രിസ്തു അവരെ രക്ഷിക്കും. സെഖര്യാവ് 14:11 കാണുന്നത് പോലെ അന്ന് മുതൽ യെരുശലേം നിർഭയമായി വസിക്കും. മലാക്കി പ്രവചനവും അഥവാ ബൈബിളിലെ പഴയ നിയമവും അവസാനിക്കുന്നത് യേശു ക്രിസ്തുവാകുന്ന നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും എന്ന പ്രത്യാശ വചനത്തോടുകൂടി ആകും. ഈ പ്രത്യാശ ഇന്ന് എന്നെ കേൾക്കുന്നവരിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. യെരുശലേം ദേവാലയത്തെ കുറിച്ചുള്ള ഒരു സൂചന കൂടി ഒഴിവാക്കാനാവാത്തതാകും. പല പ്രാവശ്യം തകർക്കപ്പെടുകയും അതേ സ്ഥാനത്ത് പണിയപ്പെടുകയും ചെയ്ത യെരുശലേം ദേവാലയം 70 തകർച്ചയ്ക്ക് ശേഷം പണിയപ്പെട്ടിട്ടില്ല. ലോകത്തിന്റെ ഇന്നത്തെ സംഭവ വികാസങ്ങളിൽ കേവലമായ അറിവുള്ള ഒരു വ്യക്തിക്കും യെരുശലേം ദേവാലയത്തിന്റെ അടുത്ത പുനരുദ്ധാരണത്തിന് ഇസ്രയേൽ തുനിയുന്ന നിമിഷം ലോക രാഷ്ട്രീയത്തിൽ അതുണ്ടാക്കാനിടയുള്ള പ്രത്യാഘാതങ്ങളും അതിന്റെ വ്യാപ്തിയും ഊഹിക്കാവുന്നതേയുള്ളൂ. എന്നാൽ അന്തിക്രിസ്തുവിന്റെ ഭരണത്തിന്റെ ആരംഭ സമയത്ത് യഹൂദന് ദൈവാലയ പണിക്കുള്ള ആനുകൂല്യമുണ്ടാകുമെന്നും എന്നാൽ സ്വീകാര്യമല്ലാത്ത വ്യവസ്ഥകൾ സംജാതമാകുന്നതോടെ യെരുശലേമിന് നേരെയുള്ള ഒടുവിലത്തെ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും. പ്രവചന കാലക്കണക്കനുസരിച്ച് ആ 7 ആരംഭം അവസാനത്തിന്റെ ആരംഭമായിരിക്കും. അതിനു മുമ്പായി ഒരിക്കൽ ലോകരക്ഷിതാവായി വന്ന് മനുഷ്യന്റെ പാപപരിഹാരത്തിനു വേണ്ടി തന്റെ രക്തവും ജീവനും നൽകി സ്വർഗമഹത്വത്തിലേക്ക് കയറിപ്പോയ ക്രിസ്തു സകേല സ്വർഗീയ പ്രതാപത്തോടും കൂടെ വീണ്ടും മടങ്ങി വന്ന് തന്നിൽ വിശ്വസിച്ച തന്റെ ജനത്തെ മധ്യാകാശത്തിൽ ചേർത്തുകൊള്ളും. അതിനുശേഷം ലോകത്തിൽ അന്തിക്രിസ്തുവിന്റെ ഭയാനകമായ ഭരണവും ആയിരിക്കും. ഒടുവില യെരുശലേമിന്റെ യുദ്ധത്തിലേക്ക് നീങ്ങുന്ന അന്തിക്രിസ്തുവിന്റെ സൈന്യത്തെയും യേശു ക്രിസ്തു തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്തിൽ സംഹരിച്ച് തന്റെ രാജ്യ സ്ഥാനത്തിനായി യെരുശലേമിൽ മഹത്വത്തോടെ തന്റെ വിശുദ്ധന്മാരുമായി പ്രവേശിക്കും. അതോടുകൂടെ ബൈബിളിൽ പുതിയ നിയമത്തിൽ ഉടനീളം കാണുന്ന ദൈവിക രാജ്യം സ്ഥാപിതമാകും. ഈ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇന്നൊരു വ്യക്തി ആകെ ചെയ്യേണ്ടത് യേശു ക്രിസ്തുവിനെ സ്വന്തരക്ഷിതാവും കർത്താവുമായ വിശ്വാസത്താൽ സ്വീകരിക്കുക മാത്രമാകും. അക്ഷരീകമായ യെരുശലേം പോലെ തന്നെ ക്രിസ്തുവിന്റെ സഭ ആത്മീക ഗ്രഹമായ പുതിയ യെരുശലേം എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ബൈബിളിൽ ഗലാത്തി ലേഖനത്തിൽ പൗലോസ്ലീഹയും വെളിപ്പാട് പുസ്തകത്തിൽ വിശുദ്ധ യോഹനാനും പുതിയ യെരുശലേമിന്റെ ആത്മീക മഹത്വം വർണ്ണിക്കുന്നു. അവിടെ ദൈവവും മനുഷ്യനും ഒന്നിച്ചുള്ള കൂട്ടായ്മ എന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥ പൂർത്തീകരിക്കപ്പെടും. സ്വർഗീയ യുഗം അന്ന് ഭൂമിയിൽ ആരംഭിക്കും. ലോകത്തിന്റെ നാഴികമണിയായ യെരുശലേം ആ ഘടികാരത്തിലെ സൂചി നിശ്ചയിക്കപ്പെട്ടൊരു നാഴികയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒടുവിൽ ആ നാഴികയിൽ മുഴങ്ങുന്ന മണിനാഥം മനുഷ്യൻ അനുവദിക്കപ്പെട്ട ഭൗതിക ലോകത്തിന്റെ അസ്തമയവും ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ ഉദയവും തിരിച്ചറിയിക്കും. ചിന്തിക്കുക, താങ്കളുടെ നിത്യത എവിടെയായി?
ിലെത്തും കാലമൊക്കുമ്പോൾ ഇദ്ധരയിൻ ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേ.
കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാ
കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാ
തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാ രാജരാജനേശുവോടു കൂടെ വാഴുമേ. ുശലേമിലെത്തും കാലമൊക്കുമ്പോൾ ഇദ്ധരയിൻ ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേ. നീതി സൂര്യ ശോഭയാലം നല്ലലിരുൾ മാറിടും
നീതിയും അനീതിയും മന്നില്ല ലേശവും
സന്തോഷ ശോഭനം ആ നല്ല നാളുകളിൽ
ലോകം ഭരിച്ചിടും കർത്താവിനാളുകൾ
ശോകം രോഗം യുദ്ധം കൃത്ത ജാതികളിൽ വിപ്ലവം പോകുമെല്ലാം യേശുരാജൻ ഭൂമി വാഴുമ്പോൾ ുശലേമിയിലെത്തും കാലമൊക്കുമ്പോൾ ഇത്തരയും ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേ സത്യശുദ്ധ പാതയിൽ നടന്നിടും വിശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവദൈവ മക്കളും
ഉല്ലാസ ഘോഷമാ സിയോനിൽ വന്നിടും
ദുഃഖം നടുവീർപ്പും സർവവും തീർന്നിടും
നിത്യനിത്യ സന്തോഷം ശിരസിൽ ഭാവിച്ചവർ നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും കുത്തനാമേ ഉശലേമിലെത്തും കാലമൊക്കുമ്പോൾ ഇത്തരയും ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേ.
കൂടുതൽ വിവരങ്ങൾക്ക് സണ്ണി തോമസ്, പോസ്റ്റ് ബോക്സ് 22-15, ശാസ്തമംഗലം, തിരുവനന്തപുരം 10.